थैंक यू। I greet you all in the precious name of our Lord and Savior Jesus Christ.
നിങ്ങളെ എല്ലാവരെയും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ വന്ദനം ചെയ്യുന്നു.
Once again a very good morning to one and all.
ഒരിക്കൽ കൂടി എല്ലാവർക്കും പ്രഭാത വന്ദനങ്ങൾ.
Good to see the familiar faces once again.
പരിചയമുള്ള എല്ലാവരെയും വീണ്ടും കാണാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷം.
We have a wonderful time of worship today morning.
നമുക്ക് എല്ലാവർക്കും ചേർന്ന് കർത്താവിനെ ആരാധിക്കുവാൻ നല്ലൊരു സമയം കിട്ടിയല്ലോ.
And especially I am so glad to see the young generation is coming up and worshiping the Lord in truth and spirit.
പ്രത്യേകിച്ച് നമ്മുടെ പുതിയ തലമുറ യുവതലമുറ ഒന്നിച്ച് വന്ന് കർത്താവിനെ ആരാധിക്കുന്നതിൽ വളരെയധികം സന്തോഷം തോന്നുന്നു.
I was praising God for them.
ഞാൻ അവരെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയായിരുന്നു.
Especially in relation to my topic, leadership transition, I was thinking something related with leadership transition, and I am seeing the faces. I was really glad.
പ്രത്യേകിച്ച്
അടുത്ത
തലമുറ ഒരു ലീഡർഷിപ്പ് ഏറ്റെടുക്കുന്നതിനെ കുറിച്ച് ഞാൻ ഇന്ന് സംസാരിക്കുവാൻ ഇരിക്കുമ്പോൾ അത് തന്നെ കാണുവാൻ ഇടയായതിൽ ദൈവത്തെ ഞാൻ സ്തുതിക്കുന്നു.
Kollam almost 6 years ago
ഏകദേശം 6 വർഷങ്ങൾക്ക് മുൻപ് ഞാൻ കൊല്ലം വിടുവാൻ ഇടയായി.
And I was here in Kumbanad for last 6 years.
കഴിഞ്ഞ 6 വർഷമായി ഞാൻ കുംഭനാട് ആയിരിക്കുന്നു.
And God was so faithful and God was so real to me during the last 6 years.
ദൈവം വളരെ വിശ്വസ്തതയോടും വളരെ യഥാർത്ഥമായും എന്നോട് കൂടെ ഇരുന്നു.
And we are at a crucial junction in our life.
ഞങ്ങൾ ഒരു പ്രത്യേക സാഹചര്യത്തിലാണ് ഇപ്പോഴായിരിക്കുന്നത്.
And till last 5 years I was the principal of that institution.
കഴിഞ്ഞ 5 വർഷമായി ആ സ്ഥാപനത്തിന്റെ പ്രിൻസിപ്പൽ ആയി സേവനം ചെയ്യുവാൻ എനിക്ക് കഴിഞ്ഞു.
And I have a God's leading to step down from that post.
ആ പോസ്റ്റിൽ നിന്ന് ഇറങ്ങുവാനായി കർത്താവിൽ നിന്ന് ഒരു പ്രചോദനം ഞങ്ങൾക്ക് ഇപ്പോൾ ലഭിക്കുകയാണ്.
So this is my last month as the principal of that institute of the institution.
ആ ഇൻസ്റ്റിറ്റ്യൂഷന്റെ പ്രിൻസിപ്പൽ ആയിട്ട് ഇരിക്കുന്ന അവസാനത്തെ മാസമാണിത്.
And this is the first day of that last month.
ആ അവസാന മാസത്തിന്റെ ആദ്യത്തെ ദിവസമാണ് ഇന്ന്.
And it was really glad to be with the community which I love very much.
ഞാൻ സ്നേഹിക്കുന്ന നിങ്ങളോടൊപ്പം ഇന്ന് ആയിരിക്കുന്നതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്.
And after this I am planning something related with I'm teaching, we both are teaching part-time in the seminary.
ഞങ്ങൾ രണ്ടുപേരും ഭാഗികമായി സെമിനാരിയിൽ പഠിപ്പിക്കും ഇതേ തുടർന്ന്.
Moreover, we are planning something more on to do something in the online platforms on theological in relation to theological courses.
എന്നാൽ അതോടൊപ്പം തന്നെ ഓൺലൈൻ ആയിട്ടുള്ള പാഠഭാഗങ്ങളും കൂടെ നൽകുവാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നു.
So we request your prayers for us to move forward.
അതിനാൽ തന്നെ നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന മുന്നോട്ടുള്ള ശുശ്രൂഷകൾ ലഭിക്കേണ്ടതിന് ഞങ്ങൾ ഇപ്പോൾ ചോദിക്കുകയാണ്.
And almost a month ago I listened a very good message, a good speech by Dr. John on leadership transition.
ഏകദേശം ഒരു മാസം മുൻപ് പാസ്റ്റർ ജോണിൽ നിന്ന് ഒരു ലീഡർഷിപ്പിനെ കുറിച്ച് ഉള്ള ഒരു നല്ല വളരെ ശക്തമായ ഒരു സന്ദേശം കേൾക്കുവാൻ ഇടയായി.
ഒരു നേതൃത്വ മാറ്റം ഒരുത്തെ കുറിച്ചാണ് കഴിഞ്ഞ ഒരു മാസം മുമ്പ് ഞാൻ ഒരു മെസ്സേജ് കേൾക്കുവാൻ ഇടയായത്.
I heard about the transition of leadership almost a month ago.
And അതിനുശേഷം ഞാൻ തിരുവെഴുത്തുകളിലൂടെ ഇങ്ങനെ ഒന്ന് സഞ്ചരിച്ചു, തിരുവെഴുത്തുകളിൽ എങ്ങനെയാണ് ലീഡർഷിപ്പ് ട്രാൻസിഷൻ എന്നുള്ളതിനെ കുറിച്ച്.
After that I was going through the scriptures, how and what is told in the word of God about the transition of leadership.
ഈ വർഷത്തെ ഞങ്ങളുടെ പുതിയ അക്കാഡമിക് ഇയർ സ്റ്റാർട്ട് ചെയ്ത ഇനാഗുറൽ സർവീസിന് ഞാൻ പറഞ്ഞത് ഷെപ്പേർഡ് മോഡൽ ലീഡർഷിപ്പ് ട്രാൻസിഷനെ കുറിച്ചായിരുന്നു.
When we had our inaugural session of our academic year in this seminary, I talked about the shepherd model leadership.
ഒരു ഇടയൻ എന്നുള്ള നിലയിൽ എങ്ങനെയാണ് ലീഡർഷിപ്പ് ട്രാൻസിഷൻ നടക്കുന്നത്.
How is the leadership transition done in the model of a shepherd leadership model?
And today morning I want to speak from the New Testament.
ഇന്ന് പ്രഭാതത്തിൽ പുതിയ നിയമത്തിൽ നിന്നും ലീഡർഷിപ്പിനെ കുറിച്ച് സംസാരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു.
യേശുവാണ് ഏറ്റവും വലിയ ലീഡർ, ഏറ്റവും വലിയ നേതാവ്.
Jesus is the greatest of all leaders.
യേശു നമുക്ക് ഏറ്റവും നല്ല മാതൃക കാണിച്ചു തന്നിട്ടുണ്ട്.
Jesus has shown us the best model.
മാത്രമല്ല ഒരു ഇടയൻ എന്നുള്ള നിലയിൽ എല്ലാ രീതിയിലും നമുക്ക് ഒരു നേതൃത്വത്തിന് നല്ല മാതൃകയായിരുന്നു യേശു.
Not only that, as a leader, he was the best model for all of us.
ഇന്ന് പക്ഷേ ഞാൻ യേശുവിൽ അല്ല, അത് കഴിഞ്ഞ് തിരുവെഴുത്തുകളിൽ ആരാണ് ഒരു വ്യക്തി എന്ന നിലയിൽ, ഒരു മനുഷ്യൻ എന്ന നിലയിൽ ഏറ്റവും നല്ല ലീഡർ ഏതാണെന്ന് ഞാൻ ഇങ്ങനെ തിരുവെഴുത്തുകളിലൂടെ പുതിയ നിയമത്തിലൂടെ ഞാൻ പോകുകയാണ്.
And again, I was concentrating on other humans other than Jesus who were good models of leaders.
നമ്മളുടെ എല്ലാ മനസ്സിൽ ഒന്നിൽ പത്രോസ് ആയിരിക്കും വരുന്നത്, അല്ലെങ്കിൽ പൗലോസ് വരും, ഇങ്ങനെയുള്ള പലരെയാണ് നമ്മളുടെ ലീഡർ ആയിട്ട് നമ്മളുടെ മനസ്സിലേക്ക് വരുന്നത്.
When we hear that, we may think about Peter or others as great models of leader.
പക്ഷേ അവരെക്കാളിൽ എല്ലാ അപ്പുറത്ത് ഒരു നല്ല ലീഡർഷിപ്പ് ട്രാൻസിഷൻ ഞാൻ വേറൊരു വ്യക്തിയാണ് കണ്ടത്.
Above all of those individuals, I saw another person whom we can count as a good leader.
നമുക്ക് ഒരു വാക്യത്തിലേക്ക് വരാം, അത് കഴിഞ്ഞിട്ട് നമുക്ക് തുടർന്ന് ചിന്തിക്കാം.
We will turn our attention to a verse and then we will think together.
അപ്പോസ്തല പ്രവൃത്തി 4 അധ്യായത്തിന്റെ 36 37 വാക്യങ്ങൾ.
Acts of Apostles chapter 4 36 and 37.
പ്രബോധനപുത്രൻ എന്ന അർത്ഥമുള്ള ബർണബാസ് എന്ന അപ്പോസ്തലന്മാർ മറുപേർ വിളിച്ച കുപ്രോസ് ദ്വീപുകാരനായി ജോസഫ് എന്നൊരു ലേവ്യൻ തനിക്കുണ്ടായിരുന്ന നിലം വിറ്റ് പണം കൊണ്ടുവന്ന് അപ്പോസ്തലന്മാരുടെ കാൽക്കൽ വെച്ചു.
There was a Levite, a native of Cyprus, Joseph, to whom the apostles gave the name Barnabas, which means son of encouragement. He sold a field that belonged to him, then brought the money and laid it at the apostles' feet.
There was an young boy. This is a story of Sam Kamalesh, told by Sam Kamalesh in Maraman convention.
ഞാൻ പറയുന്നതായി ഈ കഥ സാം കമലേശൻ എന്ന ഒരു കർത്താവിന്റെ ദാസൻ മാരാമൺ കൺവെൻഷനിൽ പറഞ്ഞതായ ഒരു കഥയാണ്.
നിങ്ങളിൽ ചിലർക്ക് അതുകൊണ്ട് കഥ ഫെമിലിയർ ആയിരിക്കാം.
Maybe some of you are already familiar with this story.
ഒരു ചെറുപ്പക്കാരനായ പയ്യൻ, ഒരു കൊച്ചു പയ്യൻ മെറീന ബീച്ചിലെ കപ്പലണ്ടി വിറ്റുകൊണ്ട് നടന്നു.
There was a young boy who was selling peanuts in the Merino beach.
ഇദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ സ്വപ്നം എന്തായിരുന്നെന്ന് ചോദിച്ചാൽ, ഒരിക്കൽ സ്യൂട്ടും കോട്ടും ഇട്ട് ഒരു 5-star ഹോട്ടലിൽ പോയി നല്ല ഭക്ഷണം കഴിക്കണമെന്നായിരുന്നു അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ ഡ്രീം.
This young boy had one big dream that he wanted to wear a good clothing, a suit and coat, and then he wanted to go and sit in a good restaurant and have food.
അങ്ങനെ 5-star ഹോട്ടലിൽ പോകണം എന്നുള്ള ഡ്രീമിന് വേണ്ടി ഈ പണം എല്ലാം സ്വരൂപിച്ചു വെച്ചു.
And with that dream in mind, he was gathering money.
അങ്ങനെ 10 വർഷത്തെ അധ്വാനം കൊണ്ട് ഇദ്ദേഹത്തിന് ഒരു സ്യൂട്ടും കോട്ടും മേടിക്കാനും ഒരു 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 5-star ഹോട്ടലിൽ പോകാനുള്ള പണം സമ്പാദിച്ചു.
After the long await 10 years he gathered all money for him to afford a suit and coat and be in a restaurant.
അദ്ദേഹം സന്ധ്യയ്ക്ക് പോയി സ്യൂട്ടും കോട്ടും ഇട്ട് ഇങ്ങനെ താജ് ഹോട്ടലിൽ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്.
A fine evening he wore the suit and coat and he was in the Taj hotel.
ഇദ്ദേഹത്തിന്റെ ഓപ്പോസിറ്റ് അല്പം പ്രായമുള്ള ഒരു മനുഷ്യൻ വന്നിരുന്നു.
There was an older person who came and sat opposite to him.
എന്നിട്ട് ഇദ്ദേഹത്തോട് ചോദിച്ചു, അല്ലയ ചെറുപ്പക്കാരൻ താങ്കൾ ഇപ്പോൾ എന്ത് ചെയ്യുന്നു?
And that older man asked his young boy, oh young man, what are you doing now?
And there ഇദ്ദേഹം ഒരു 5-star ഹോട്ടൽ ആണല്ലോ, അതുകൊണ്ട് അതിന്റെ നിലയിൽ ഉത്തരം പറഞ്ഞു, ഞാൻ ഇപ്പോൾ ഒരു കമ്പനി റൺ ചെയ്യുകയാണ്.
And he wanted to reply in a very standard way and then he said, I am running a company.
ഞാൻ ഒരു ഒരു കപ്പലിന്റെ മൊത്ത വ്യാപാരം എടുത്ത് മൊത്തത്തിൽ മേടിച്ചിട്ട്
I am doing a peanut sale business.
അത് പാക്ക് ചെയ്ത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതാണ് എന്റെ ബിസിനസ്.
And in our business we pack and distribute peanuts.
And you see etra naalayitte ee company run cheyunu.
And the older man asked, how long have you been in the business?
I am parn yan 10 kazhinja 10 kollamayitte ee company run cheyunu.
The young man answered, for the past 10 years I was in this business.
Engane undi ee company?
And how is your company?
I am parn kazhinja 10 varshamayi company nalla laabathil odunu.
And over the past 10 years the company is running on good profit.
ഈ സ്മാർട്ട് ആയിട്ടുള്ള ചെറുപ്പക്കാരനെ കണ്ടപ്പോൾ,
seeing this smart young man,
ഈ പ്രായമുള്ള വ്യക്തി പറഞ്ഞു,
this older man said,
ഞാനൊരു കമ്പനി തുടങ്ങുന്നതിന് നിന്നെ ഇൻവൈറ്റ് ചെയ്യുകയാണ്, തുടങ്ങുന്നതിനകത്ത് നിന്നെയും കൂടെ ഞാൻ ഇൻവൈറ്റ് ചെയ്യുകയാണ്.
I would like to invite you since I am starting another project.
നീ എന്റെ കമ്പനിയുടെ ബിസിനസ് പാർട്ണർ ആയിട്ട് ഞാൻ നിന്നെ ഇൻവൈറ്റ് ചെയ്യുന്നു.
I would like you to be the business partner of my company.
നിന്റെ ഒപ്പി നിനക്കതിന്റെ അഭിപ്രായം എന്താണെന്ന്?
What is your opinion on it?
അന്നേരം ഈ ചെറുപ്പക്കാരൻ തന്നെത്താൻ ഇരുന്ന് ചിന്തിക്കുവാൻ തുടങ്ങി.
The young man began to think.
കഴിഞ്ഞ 10 വർഷമായിട്ട് ഞാൻ ഈ കമ്പനി നടത്തുന്നു.
I have been running this company for the past 10 years.
ഞാൻ ഇതുവരെ ആരോടും ഇതിനു വേണ്ടി അക്കൗണ്ടബിൾ ആയിട്ടിരുന്നിട്ടില്ല.
I was never accountable for it.
ഞാനാണ് എന്റെ കമ്പനിയുടെ CEO.
I am the CEO of my company.
ഞാനാണ് ഈ കമ്പനി എന്റെ കമ്പനിയുടെ ട്രഷറർ.
And I am the treasurer of my company.
മാത്രമല്ല ഈ കമ്പനിയുടെ 100% ലാഭവും എനിക്ക് തന്നെയാണ് ഇരിക്കുന്നത്.
Not only that, the whole of its profit is only for me.
ഈ കൊളാബറേറ്റീവ് വെഞ്ചറിലേക്ക് ഞാൻ കേറിയാൽ,
if I enter into this joint endeavor,
ഞാൻ വേറൊരാളോട് അക്കൗണ്ടബിൾ ആകും.
ഐ മേ ഹാവ് ടു ബി അക്കൗണ്ടബിൾ ടു അനദർ പേഴ്സൺ.
മാത്രമല്ല ഞാൻ വൺ ഓഫ് ദി ഡയറക്ടർ ബോർഡ് മെമ്പേഴ്സ് ആയിരിക്കും.
ഐ മേ ബിക്കം വൺ ഓഫ് ദി ഡയറക്ടർ ബോർഡ് മെമ്പേഴ്സ്.
മാത്രമല്ല എന്റെ ലാഭം ഞാൻ വേറൊരാളുമായിട്ട് പങ്കുവയ്ക്കണം.
ഐ വിൽ ഹാവ് ടു ഷെയർ മൈ പ്രോഫിറ്റ് വിത്ത് വൺ മോർ പേഴ്സൺ.
അതുകൊണ്ട് ഈ ചെറുപ്പക്കാരൻ ഇങ്ങനെ പറഞ്ഞു, അതുകൊണ്ട് ഞാൻ നിങ്ങളുടെ കമ്പനിയിൽ പങ്കാളിയാകുവാൻ താല്പര്യമില്ല. ഈ പ്രായമുള്ള മനുഷ്യൻ തന്റെ ഇൻവിറ്റേഷൻ കാർഡ് കൊടുത്തിട്ട് ഇദ്ദേഹം അവിടെ നിന്ന് പോയി.
The old man gave his invitation card and left that room.
അത് കഴിഞ്ഞിട്ട് ഇദ്ദേഹം ആ ഇൻവിറ്റേഷൻ കാർഡ് എടുത്തു നോക്കി.
Then this young man looked at the invitation card.
അത് രത്തൻ ടാറ്റ ആയിരുന്നു ഇദ്ദേഹത്തെ ഇങ്ങനെ ഒരു പുതിയ പ്രോജക്റ്റിന് വേണ്ടി വിളിച്ചിരുന്നു.
ഇറ്റ് വാസ് രതൻ ടാറ്റ ഹു കോൾഡ് ഹിം ഫോർ ദാറ്റ് കൈൻഡ് ഓഫ് എ ന്യൂ പ്രോജക്റ്റ്.
പല സമയത്തും നമ്മൾ ഒരു ചെറിയ ലോകത്തിൽ ജീവിക്കുന്നവരാണ്.
ഓഫൻ വി ലിവ് ഇൻ എ സ്മോൾ വേൾഡ്.
നമ്മൾ നമ്മളുടേതൊന്നും നമ്മൾ വിട്ടുകൊടുക്കുവാൻ തയ്യാറാണ്. വി ആർ നോട്ട് റെഡി ടു ഗിവ് അവേ ദോസ് ഫോർ എ ഹയർ പർപ്പസ്.
നമ്മുടേതായി പിടിച്ചു വെച്ചേക്കുന്നതൊന്നും ഒരു വലിയ ഉദ്ദേശങ്ങൾക്ക് വേണ്ടി വിട്ടുകൊടുക്കുവാൻ നാം തയ്യാറല്ല.
ദൈവത്തിന് നമ്മളെ കുറിച്ച് വലിയ ഉദ്ദേശങ്ങളുണ്ട്. അതിനുവേണ്ടി നാം നമ്മെ തന്നെ വിട്ടുകൊടുക്കുന്നിടത്താണ് ദൈവത്തിന്റെ വലിയ ഉദ്ദേശങ്ങൾ നിറവേറുവാൻ ഇടയായിത്തീരുന്നത്.
God has higher purposes for us for which we may have to give ourselves into the hands of God. Only then can God bring us to higher purposes that God has in store for us.
എനിക്ക് ബർണബാസ് എന്ന ക്യാരക്ടറിനെ ഞാൻ പഠിക്കാൻ തുടങ്ങിയിട്ട് ഒരു മാസമേ ആയുള്ളൂ.
I just began to study about the character Barnabas just a month ago.
enne valare adishayipikeyum enikku valare chindikkuvanum njan idayayi theerugeyum ente jeevithathe thanne njan onnu swaya parishodhana cheyvanum idayayi oru character aayirunnu Barnabas.
And Barnabas is a character who allowed me to test and evaluate my own life.
Barnabasine kurithe yada Barnabasinte yatharth peru ennu parayunnathu Joseph ennalladana.
The original name of Barnabas was Joseph.
Apostle Pravarthi 4th adhyayathinte 34th vakyathil kaanunnundu Joseph ennoru Levian.
And in Acts of Apostles chapter 4 verse 35 we can see 36 we can see Joseph Barnabas.
Joseph the Levite. Okay.
Joseph the Levite.
Apostlesmar idehathe oru maruperu vilikkunnathaanu Barnabas.
And the apostles are calling another name, they are giving another name to this person, that is Barnabas.
ഇനി ജോസഫ് എന്നുള്ള പേരിലല്ല പിന്നീട് എങ്ങും ഇദ്ദേഹം അറിയപ്പെടുന്നത്. പിന്നീട് എല്ലടവും അറിയപ്പെടുന്നത് ഒരു പ്രബോധന പുത്രൻ, മറ്റുള്ളവരെ എൻകറേജ് ചെയ്യുന്നതായ ഒരു വ്യക്തി എന്നുള്ള നിലയിലാണ് ഈ ബർണബാസിനെ നമ്മൾ പിന്നീട് അറിയപ്പെടുന്നത്.
Thereafter we see Barnabas, we see Joseph only with the name Barnabas, son of encouragement.
ജനിച്ചപ്പോൾ ലഭിച്ചതായ ഒരു പേരല്ല ഇത് ബർണബാസ് എന്നുള്ളത്.
It was not a name given when he was born.
മറ്റ് ചെറുപ്പത്തിലേ ഉണ്ടായിരുന്ന ഒരു ക്യാരക്ടർ കൊണ്ടുണ്ടായ ഒരു പേരല്ല ഇത്.
It is not a name that was given because of the character that he had in his younger days.
പക്ഷേ അപ്പോസ്തലന്മാരുടെ അടുക്കൽ വരികയും അദ്ദേഹത്തിന്റെ സ്വഭാവം കണ്ട് ഉണ്ടായതായ ഒരു പേരാണ് ബർണബാസ്.
And since he began to come to the apostles and by seeing his nature this name is given.
ഞാൻ ഒന്നാം ക്ലാസ് മുതൽ എന്റെ ക്ലാസ്സിൽ ഏറ്റവും നീളമുള്ള വ്യക്തി ഞാനാണ്.
From the first standard onwards I was the one who was the tallest in my class.
അതുകൊണ്ട് ഒന്നാം ക്ലാസ് മുതൽ എന്റെ ഡിഗ്രി ഫൈനൽ ഇയർ വരെ ഞാൻ എന്നും ഒരു ബാക്ക് ബെഞ്ചർ ആയിരുന്നു.
And from first standard to my degree classes. I was always a backbencher.
മാത്രമല്ല എന്റെ ക്ലോസ് ഫ്രണ്ട്സ് എന്നെ വിളിക്കുന്നത് ജോൺ എന്ന് പറയാൻ ലോങ് അലക്സ് എന്ന് എന്നെ വിളിക്കാറുണ്ട്.
And my close friends used to call me Long Alex.
കാരണം എന്റെ നീളം കാരണം ഉണ്ടാകുന്നതായൊരു അങ്ങനെ ഉണ്ടായൊരു പേരാണ്.
It is a name given because of my height.
ഇതുപോലെ തന്നെ ബർണബാസ് എന്നുള്ള പേര് ഇദ്ദേഹത്തിന്റെ യഥാർത്ഥ പേരല്ല. ഇദ്ദേഹത്തിന്റെ യഥാർത്ഥ പേര് രജിസ്റ്റർ ചെയ്തിരിക്കുന്നതായ പേര് ജോസഫ് എന്നുള്ളതാണ്. പക്ഷെ സ്വഭാവം കൊണ്ട് ഇദ്ദേഹത്തിന് ഒരു പേരിടുവാൻ ഇടയായി തീർന്നു. സൺ ഓഫ് എൻകറേജ്മെന്റ്, മറ്റുള്ളവരെ പ്രോത്സാഹിപ്പിക്കുന്ന ഉത്സാഹിപ്പിക്കുന്നതായ ഒരു വ്യക്തി.
ബൈ ബർത്ത് ദ നെയിം വാസ് ഓൺലി ജോസഫ്, ഇറ്റ് വാസ് നോട്ട് ബർണബാസ്, ബട്ട് സീയിങ് ഹിസ് നേച്ചർ ഹി ഈസ് ഗിവൻ ദിസ് നെയിം ബർണബാസ്, സൺ ഓഫ് എൻകറേജ്മെന്റ്.
സഭയെ കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് മറ്റുള്ളവരെ എൻകറേജ് ചെയ്യുന്നത്, ഉത്സാഹിപ്പിക്കുന്നത്, പ്രബോധിപ്പിക്കുന്നതായ ഒരു ക്യാരക്ടർ ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നു.
This is the same that the Lord wishes about the church, that we may encourage, uplift and encourage others.
ഇനി വളരെ ശ്രദ്ധയോടുകൂടെ പഠിക്കുകയാണെങ്കിൽ യോഹന്നാൻ എഴുതിയ സുവിശേഷത്തിൽ പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറയുന്നുണ്ട്.
And when we study very carefully in the Gospel of John, we can see about the teachings on the Holy Spirit.
Paraclete, ഏകദേശം അതിനോട് തുല്യമായ ഒരു പദമാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്.
A very similar term, paraclete, is used here.
അല്ലെങ്കിൽ പാരക്ലീറ്റിനോട് പാരലൽ ആയിട്ട് ഏകദേശമുള്ള ഒരു പദം തന്നെയാണ് ബർണബാസ് എന്നുള്ള പദവും.
We can say that paraclete and Barnabas stand in parallel lines.
എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരിശുദ്ധാത്മാവ് എന്തെല്ലാം ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു അതെല്ലാം ചെയ്തെടുക്കുന്നവനായ ഒരു വ്യക്തിയാണ് ഈ ബർണബാസ്.
So we can see that Barnabas is a person whom the Holy Spirit wanted to use in accordance with his will.
മാത്രമല്ല ബർണബാസ് എന്നുള്ള പദം ഈ ഇന്നത്തെ സാഹചര്യത്തിൽ വളരെ പ്രസക്തമായ ഒരു പദമാണ്.
Barnabas is a very relevant term for today.
നമ്മുടെ ഈ പാൻഡമിക്കിന്റെ കോണ്ടെക്സ്റ്റില് ഒത്തിരി പേര് ഡിസ്കറേജ്ഡ് ആയിരിക്കുകയാണ്.
In this context of pandemic, many are discouraged.
പലർക്കും ഒരു പ്രോത്സാഹനം, പലരെയും ഒന്ന് നമ്മൾ മുന്നോട്ട് കൊണ്ടുവരേണ്ടത്, അവരെ മുന്നോട്ട് നയിക്കേണ്ടതായ ഒരു ദൗത്യമുണ്ട്.
We have a responsibility to bring many to the fore.
എന്നാണ് നമ്മൾ അവസാന സമയം മറ്റുള്ളവരെ ഒന്ന് ഉത്സാഹിപ്പിക്കുന്നതായ വാക്കുകൾ പറഞ്ഞത്?
When did we last speak some encouraging words to others?
നമ്മളെ കണ്ടു കഴിഞ്ഞാലേ ഇദ്ദേഹത്തോട് 10 മിനിറ്റ് സംസാരിക്കണമെന്നുള്ള നേച്ചർ ആണോ ഉള്ളത്, അതോ നമ്മളെ കണ്ടു കഴിഞ്ഞാലേ ഇദ്ദേഹത്തിൽ നിന്ന് എങ്ങനെയെങ്കിലും എസ്കേപ്പ് ചെയ്യണമോ, രക്ഷപ്പെട്ട് ഓടണമോ എന്നുള്ള ഒരു നേച്ചർ ആണോ നമുക്കുള്ളത്?
If a person sees us, how do they feel? Is it like I want to spend some time with that person, or will they think that I just want to escape from this person?
നമ്മൾ എത്ര വാക്കുകൾ കഴിഞ്ഞ ഒരാഴ്ച മറ്റുള്ളവരെ ഉത്സാഹിപ്പിക്കുവാൻ വേണ്ടി, എൻകറേജ് ചെയ്യുവാൻ വേണ്ടി ഉപയോഗിച്ചിട്ടുണ്ട്?
How many words did we use to encourage others in the last one week?
മാത്രമല്ല ഈ പദത്തിന്റെ അർത്ഥം ആശ്വാസപുത്രൻ എന്നുള്ള വാക്കിന്റെ അർത്ഥമുണ്ട്.
This name also has the meaning a son of consolation.
നമ്മൾ എത്ര പേരെ ആശ്വസിപ്പിക്കുവാൻ കഴിഞ്ഞ ആഴ്ച നമ്മളുടെ വാക്കുകൾ കൊണ്ട് സാധിച്ചു?
How many were encouraged through our words in the last one week?
നമ്മൾ മറ്റുള്ളവരെ മുറിപ്പെടുത്താതെ മറ്റുള്ളവർക്ക് ഒരു ആശ്വാസമായി നമ്മൾ തീർന്നിട്ടുണ്ടോ?
Instead of hurting others, did we become a comfort and consolation for others?
ഇവിടെ ബർണബാസ് എന്നുള്ള പദം വരുവാനുള്ള പ്രധാന കാരണം അദ്ദേഹത്തിന്റെ സ്വഭാവം തന്നെയായിരുന്നു.
The main reason for him to have the name Barnabas was his nature and character.
മറ്റുള്ളവർക്ക് ഒരു ആശ്വാസമായി നമ്മൾ തീരണം.
We need to be a comfort for others.
സഭ എന്ന് പറയുന്നത് മറ്റുള്ളവർക്ക് ആശ്വാസമായി തീരാനാണ്.
The church is meant to be a comfort and consolation.
നമ്മൾ ഓരോരുത്തരും മറ്റുള്ളവർക്ക് അനുഗ്രഹമായി തീരട്ടെ.
We need to be a blessing for others.
ഇവിടെ ബർണബാസിന്റെ ഒന്നാമത്തെ പ്രത്യേകത എഴുതിയിരിക്കുകയാണ്, തനിക്കുണ്ടായിരുന്ന നിലമൊക്കെയും നിലം വിറ്റ് പണം കൊണ്ടുവന്ന് അപ്പോസ്തലന്മാരുടെ കാൽക്കൽ വെച്ചു.
The first thing that is written about Barnabas here is this. He sold a field that belonged to him, then brought the money and laid it at the apostles' feet.
തനിക്കുണ്ടായിരുന്ന പണമൊക്കെയും നിലമൊക്കെയും വിറ്റ് പണം കൊണ്ടുവന്ന് അപ്പോസ്തലന്മാരുടെ കാൽക്കൽ വെച്ചു.
He sold a field that belonged to him, then brought the money and put it at the feet of the apostles.
നമ്മുടെ ഈ ചാപ്റ്റർ 4-5 അധ്യായങ്ങളൊക്കെ പിന്നീട് വളരെ കാലങ്ങൾക്ക് ശേഷമാണ് 4-5 അധ്യായങ്ങളെന്നൊക്കെ പറഞ്ഞുകൊണ്ട് വേർതിരിക്കുന്നത്.
The chapter divisions came much later.
ഇത് എഴുതുന്ന സമയത്ത് ഒന്ന് രണ്ട് മൂന്ന് ഇങ്ങനെ 28 അധ്യായമായിട്ടൊന്നും വേർതിരിച്ചിട്ടില്ലായിരുന്നു.
When this was written, when these letters, books were written, there was no chapter division.
അതുകൊണ്ട് നാലാം അധ്യായത്തിന്റെ 36 37 അഞ്ചാം അധ്യായത്തിന്റെ 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ തുടർമാനമായി വായിക്കുകയും പഠിക്കുകയും ചെയ്യേണ്ടതായ കാര്യങ്ങളാണ്.
So chapter 4, the last portions, and chapter 5 from 1 to 10, all these need to be studied together.
രണ്ടും ഒരു സഭയിലെ മെമ്പേഴ്സ് ആയിരുന്നു.
All these people were these members of the same church.
ഒന്ന് ഒരു വ്യക്തി ബർണബാസ് എന്നുള്ളതായ ഒരു വ്യക്തി.
One is Barnabas.
മറ്റേത് അനന്യ സഫീറ എന്നുള്ളതായ വ്യക്തി.
Then we can find Ananias and Sapphira.
ഇവർ രണ്ടു പേരും ചെയ്യുന്നത് ഒരേ കാര്യമാണ്.
Three of them are doing the same thing.
ഈ ഒരു ഒരു കുടുംബം ചെയ്യുന്നതായ ഒരു കാര്യവും ഒരു വ്യക്തി ചെയ്യുന്നതായ ഒരു കാര്യം.
One is done by a person, the other thing is done by a family.
രണ്ടുപേരും യെരുശലേം സഭയുടെ ഭാഗമായിരുന്നു.
Both were the members of the Jerusalem church.
രണ്ടുപേരെയും മെന്റർ ചെയ്തത് രണ്ടുപേരുടെയും സീനിയർ പാസ്റ്റേഴ്സും ഒരേ വ്യക്തികളായിരുന്നു.
And the mentors also were the same for both the teams.
ഒരാൾ വളരെ പോസിറ്റീവ് ആയിട്ടുള്ള വളരെ കൺസ്ട്രക്റ്റീവ് ആയിട്ടുള്ള വളരെ ക്രിയാത്മകമായിട്ടുള്ള ഒരു കാര്യമാണ് നാലാം അധ്യായത്തിൽ ആദ്യം നമ്മൾ കാണുന്നത്.
We can see a very creative thing in the beginning of chapter 4.
അതേസമയം തന്നെ അതേ കാര്യം ചെയ്യുമ്പോൾ അതിന്റെ നെഗറ്റീവ് എഫക്റ്റ് ആണ് അഞ്ചാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത്.
And in the beginning of chapter 5 we can see the same thing is done by other persons, but it has a negative effect.
രണ്ടു പേരും നിലം വിൽക്കുന്നുണ്ട്.
Both are selling the lands.
രണ്ടു പേരും പണം വാങ്ങിക്കുന്നുണ്ട്.
Both are getting money out of it.
രണ്ടു പേരും കൊണ്ടുവന്നിട്ട് ദൈവസഭയിൽ പണം കൊടുക്കുന്നുണ്ട്.
Both are giving, bringing money to the church.
നമ്മൾ കൊടുക്കുന്ന എല്ലാം ദൈവം സ്വീകരിക്കുമെന്ന് ചിന്തിക്കരുത്.
Don't think that whatever we give is accepted by God.
നമ്മൾ ഏത് മനോഭാവത്തോടു കൂടെ കൊടുക്കുന്നു എന്നുള്ളത് വളരെ പ്രാധാന്യമുള്ളതാണ്.
It is very important with what attitude we give.
നമ്മൾ പറയുന്നത് ഏത് മനോഭാവത്തോടു കൂടെ പറയുന്നു എന്നും എന്ത് മനോഭാവത്തോടു കൂടെ ചെയ്യുന്നു എന്നുള്ളതും ദൈവം നോക്കിക്കൊണ്ടിരിക്കുന്നതായ ഹൃദയങ്ങളെ നോക്കുന്നതായ ഒരു ദൈവം കൂടെയാണ്.
God measures the heart and God is watching over our attitudes with what attitude we give.
നമ്മൾ പറയുന്നത് നല്ല കാര്യമാണെങ്കിലും പലപ്പോഴും നമ്മളുടെ മനസ്സിൽ വേറെ ചിന്തകൾ കൊണ്ടായിരിക്കാം അങ്ങനെ പറയുന്നത്.
We may be speaking very good things, but we may be speaking those things with very different attitudes behind.
ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നതായ കാര്യം നമ്മൾ എന്ത് കൊടുക്കുന്നു എന്നുള്ളതിനേക്കാളുപരി ഏത് മനോഭാവത്തോടു കൂടെ കൊടുക്കുന്നു എന്നുകൂടെ നമ്മൾ ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നു.
God is looking into our hearts with what attitude we give.
നിലം വിൽക്കുക എന്നുള്ളൊരു പദം വളരെ പ്രാധാന്യം നിറഞ്ഞതാണ് ഒന്നാം നൂറ്റാണ്ടിൽ.
In the first century, to sell a land is very important.
ഒരു വ്യക്തിയുടെ ഐഡന്റിറ്റി ഇരിക്കുന്നത് അവന്റെ ഐഡന്റിറ്റി ഇരിക്കുന്നത് അവന്റെ ലാൻഡിലാണ് അവന്റെ നിലത്തിലാണ് അവന്റെ ഐഡന്റിറ്റി ഇരിക്കുന്നത്.
A person's identity belong in that particular person's land.
Especially in Jewish community, ഒരു ജൂയിഷ് കമ്മ്യൂണിറ്റിയില് അവർ ഒരിക്കലും നിലം നിവർത്തിയുണ്ടെങ്കിൽ അവർ നിലം വിൽക്കത്തില്ല.
Especially in the Jewish community, they don't like to sell the land if at all possible.
അവരുടെ ഒരു പാരമ്പര്യമല്ലേ ancestor property ആണ് അവർക്ക് പാരമ്പര്യമായിട്ട് കിട്ടിക്കൊണ്ട് വന്നിരിക്കുന്നതായ അവരുടെ ഐഡന്റിറ്റിയുടെ പാർട്ടാണ് ഈ നിലം എന്ന് പറയുന്നത്.
The land is part of their identity and as far as possible they don't want to sell the land.
അതുകൊണ്ടാണ് പഴയ നിയമത്തിൽ നമ്മൾ കാണുന്നത് ആഹാബ് ചോദിച്ചിട്ട് നാബോത്ത് തന്റെ നിലം വിൽക്കുവാൻ തയ്യാറായി തീർന്നില്ല.
And we can see in the Old Testament even when Ahab is asking for the land, Naboth is not really willing to sell it.
കാരണം അത് തന്റെ ഐഡന്റിറ്റിയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു കാര്യമാണ് നിലമെന്ന് പഴയ നിയമത്തിൽ പ്രത്യേകിച്ച് ഒരു യഹൂദനെ സംബന്ധിച്ചോളം.
For a Jew, the land is so important and it is part of that person's identity.
ഇവിടെ തന്റെ ഐഡന്റിറ്റി ഇല്ലാതാക്കുവാൻ കർത്താവിന് വേണ്ടി തന്റെ ഐഡന്റിറ്റി ഇല്ലാതാക്കുവാൻ തയ്യാറായി തീർന്നതായ ഒരു ബർണബാസിനെയാണ് നമ്മൾ ഇവിടെ കാണുന്നത്.
And we can see here a Barnabas who is ready, willing to leave away his identity for the sake of Christ.
തന്റെ നാളത്തെ സ്റ്റാറ്റസ് എന്താണെന്ന് യാതൊരു പിടിയുമില്ലാത്തതായ ഒരു വ്യക്തിയായി തീരുകയാണ് ബർണബാസ്.
Barnabas is choosing not to have an identity, or his identity is under question when he is selling away his land.
He is dissolving himself. Tannathan alichu kalayiyana tande innale vare undayirunna kartavil ellathe ella identityum dissolve cheythu illayma cheyvan thayarayi thirunnathaya oru vyaktiyanu Barnabas.
Barnabas is a person who is ready to dissolve or give away his identity.
Naala street ilano evideyano enno yaduru oru oru ഒരു നാളെ മുമ്പോട്ട് എന്താണെന്ന് യാതൊരു ചിന്തയുമില്ല, നമ്മൾക്ക് പറയുവാൻ ഒക്കത്തില്ല. നിങ്ങൾ നമ്മൾ നമ്മുടെ നിലം വിറ്റ് കഴിഞ്ഞു.
We cannot predict what our tomorrows will be if we sell our land.
അങ്ങനെയാണ് ഒന്നാം നൂറ്റാണ്ടിലെ ഏത് യഹൂദനെ സംബന്ധിച്ചോളും.
That was the position of any Jew in the first century.
പക്ഷേ ഇവിടെ ബർണബാസ് അതിന് തയ്യാറായി തീരുകയാണ്.
But here we can find that Barnabas is ready for it.
തന്റെ സ്റ്റാറ്റസ് കർത്താവിനു വേണ്ടി ഇല്ലാതെയായി തീരുവാൻ തയ്യാറായി ഒരുങ്ങുന്നു.
Barnabas is a leader who is ready to give away his status for Christ.
കർത്താവിലുള്ളതായ സ്റ്റാറ്റസ് അല്ലാതെ മറ്റൊരെണ്ണത്തിൽ നമ്മളുടെ പ്രശംസ ഉണ്ടാകരുത്.
Let there be no praise other than in our status in Christ.
നമ്മൾ we preach crucified, നമ്മൾ ഒത്തിരി crucified Christ-നെ പ്രസംഗിക്കുന്നവരാണ്.
We often preach crucified Christ.
പക്ഷേ നമുക്കൊരു crucified mind ഉണ്ടോ? ഒരു ക്രൂശീകരിക്കപ്പെട്ടതായ ഒരു ഹൃദയം നമ്മൾക്കുണ്ടോ?
But do we really have a crucified mind?
നമ്മൾ ക്രൂസിഫൈഡ് ക്രൈസ്റ്റ് പറയേ, ക്രൂസിഫൈഡ് മൈൻഡിൽ ഇല്ലാതെ നമ്മൾക്ക് ക്രൂസിഫൈഡ് ക്രൈസ്റ്റിനെ നമ്മൾക്ക് പ്രസന്റ് ചെയ്യാൻ പറ്റത്തില്ല.
Only a crucified mind can present a crucified Christ.
നമ്മളിൽ നിന്ന് വിശുദ്ധമായ ചിന്തകൾ വരണമെന്നുണ്ടെങ്കിൽ ഒരു ക്രൂസിഫൈഡ് മൈൻഡ് നമ്മൾക്കുണ്ടായിരിക്കണം.
We can produce holy thoughts only from a crucified mind.
ഒരു സാൻറ്റിഫൈഡ് ആയിട്ടുള്ള തോട്ട്സ്, ഒരു സാൻറ്റിഫൈഡ് ആയിട്ടുള്ള വിശുദ്ധീകരിക്കപ്പെട്ടതായ ചിന്തകൾ നമ്മളിൽ നിന്ന് വരണമെന്നുണ്ടെങ്കിൽ നമ്മൾക്കൊരു ക്രൂസിഫൈഡ് മൈൻഡ്, ക്രൂശീകരിക്കപ്പെട്ടതായ ഒരു ഹൃദയം നമ്മൾക്കുണ്ടാകണം.
We need to have a crucified heart, a crucified mind for us to produce a sanctified thought.
നമ്മുടേതെന്ന് പറയുന്ന ചെറിയ കാര്യങ്ങൾ ദൈവത്തിന് വേണ്ടി വിട്ടുകൊടുക്കുവാൻ നമ്മൾ തയ്യാറായി തീരുന്നുണ്ട്. നമ്മളുടേതെന്ന് പറയുന്നതായ ചെറിയ കാര്യങ്ങൾ നമ്മൾ ദൈവത്തിന് വേണ്ടി വിട്ടുകൊടുക്കുവാൻ തയ്യാറായി തീരുന്നുണ്ട്, ഇല്ലാതെയാക്കുവാൻ തയ്യാറായി തീരുന്നുണ്ട്.
Are we ready to live away the smallest things for the sake of God?
അതോ നമ്മൾ ഈ കപ്പലണ്ടി വെക്കുന്നതായ കൊച്ചു പയ്യന്റെ കൂട്ട് നമ്മൾ ഒരിക്കലും മറ്റുള്ളവരുമായി ഷെയർ ചെയ്യാതിരിക്കുന്ന, ദൈവത്തിന്റെ കയ്യിൽ നമ്മൾ ഏൽപ്പിച്ചു കൊടുക്കാതിരിക്കുന്നതായ വ്യക്തിയാണ്.
Or are we like that young man who didn't, young peanut seller who didn't want to give away his identity, who didn't want to share his portion with others.
ഈ സകലതും ഉണ്ടാക്കിയവനായ ദൈവത്തിൽ നമ്മൾക്കുള്ള ഐഡന്റിറ്റിയാണ് ഏറ്റവും ബ്ലെസ്ഡ് ഐഡന്റിറ്റി എന്ന് നമ്മൾ മനസ്സിലാക്കണം. സകലവും നിർമ്മിച്ചവനായ ദൈവം, അല്ലെങ്കിൽ ഗോഡ്, ദ ഗ്രേറ്റസ്റ്റ് ഐഡന്റിറ്റി ഈസ് ദാറ്റ് ഗോഡ് അവർ ക്രിയേറ്റർ ഈസ് ദ പോർഷൻ ഓഫ് അവർ ലൈഫ്. നമ്മളുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ ഐഡന്റിറ്റി എന്ന് പറയുന്നത് സകലവും നിർമ്മിച്ചവനായ ദൈവം, ദൈവത്തിന്റെ ഭാഗമായി നമ്മൾ തീർന്നു എന്നുള്ളതാണ്. അതായിരിക്കട്ടെ നമ്മുടെ ഏറ്റവും വലിയ ഐഡന്റിറ്റി. ഇവിടെ ബർണബാസിനെ നമ്മളത് കാണുന്നത്, ബർണബാസ് തന്റെ സ്റ്റാറ്റസ് എല്ലാം വിടുന്നത് നമ്മൾ ഇവിടെ കാണുകയാണ്. ബർണബാസിനെ കുറിച്ച് നമ്മൾ പിന്നീട് കാണുന്നത് അപ്പോസ്തല പ്രവൃത്തി 9-ാം അധ്യായത്തിലാണ്.
Then we see about Barnabas in the Acts of Apostles chapter 9.
Barnabasine kurichu nammal kaanunna vaakyangal njan onnu parayam. Njan enikku chindikkunna ella vaakyangalum enikku varan okkumennu njan chindikkunnu. 9th adhyayathinte 26 mudalulla vaakyangalil nammal kaanunnundu.
We can find chapter 9:26 onwards.
അപ്പോസ്തല പ്രവൃത്തി 11-ാം അധ്യായത്തിന്റെ 24 മുതലുള്ള വാക്യങ്ങളിൽ പിന്നെയും നമ്മൾ ബർണബാസിനെ കുറിച്ച് കാണുന്നു.
Again we can find about Barnabas in chapter 11 verse 24
onwards. Okay. പിന്നെ ആക്സ് അപ്പോസ്തല പ്രവൃത്തി 13-ാം അധ്യായത്തിന്റെ 2-3 വാക്യങ്ങളിൽ പിന്നെയും നമ്മൾ ബർണബാസിനെ കുറിച്ച് കാണുന്നു.
Again we can find about Barnabas in chapter 13:1-2.
അപ്പോസ്തല പ്രവൃത്തി 14-ാം അധ്യായത്തിന്റെ 14 മുതലുള്ള വാക്യങ്ങളിൽ 14-ാം അധ്യായത്തിൽ തുടർമാനമായി ബർണബാസിനെ കുറിച്ച് നമ്മൾ കാണുന്നു.
And again in chapter 14 continuously, especially from 14 onwards, 14 verse 14 onwards we can find about ബർണബാസ്.
പിന്നെ അപ്പോസ്തല പ്രവൃത്തി 15 അധ്യായത്തിന്റെ 34 മുതലുള്ള വാക്യങ്ങളിൽ പിന്നെയും ബർണബാസിനെ കുറിച്ച്
കാണാം.
ഇത്രയും ഭാഗങ്ങൾ ഒന്ന് വായിക്കുകയും പഠിക്കുകയും ചെയ്യുകയാണെങ്കിൽ ബർണബാസിന്റെ ക്യാരക്ടർ നമുക്ക് നന്നായി മനസ്സിലാക്കാൻ പറ്റും.
If we can study these portions, we can easily understand who and what is the nature of Barnabas.
ഇനി 9 അധ്യായത്തിലേക്ക് ഞാൻ പെട്ടെന്ന് 9 അധ്യായത്തിലേക്ക് വരട്ടെ.
And let's turn our attention to chapter 9.
9 അധ്യായത്തിൽ നമ്മൾ പൗലോസിന്റെ സൗലിന്റെ മാനസാന്തരമാണ് 9 അധ്യായത്തിൽ കാണുന്നത്.
In chapter 9 we can find the repentance, conversion of Saul.
ഇനിയും 19 മുതലുള്ള വാക്യങ്ങളിൽ ദമസ്കോസിൽ ശിഷ്യന്മാരുടെ അടുക്കൽ നമ്മൾ 26 മുതലാണ് ബർണബാസിനെ കാണുന്നതെങ്കിലും നമ്മൾ ശരിക്കും പഠിക്കേണ്ടത് 19 മുതലുള്ള വാക്യങ്ങളിലാണ് നമ്മൾ പഠിക്കേണ്ടത്.
We see about him from verse 26 following, but we need to give attention from verse 19.
ദമസ്കോസിൽ വന്നപ്പോൾ ആർക്കും ഭയമില്ലാതെ പരിശുദ്ധാത്മാവ് തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ് ശൗലിനെ ദമസ്കോസ് ചർച്ചിലേക്ക്.
Holy Spirit himself is introducing Paul to the church there.
ആരുടെയും പ്രത്യേക ഇൻട്രൊഡക്ഷൻ ഒന്നും വേണ്ടാതെ ദമസ്കോസിൽ പൗലോസിനെ അവർക്ക് ഉൾക്കൊള്ളുവാൻ പറ്റി.
And because of Holy Spirit introducing, the church was able to accept Saul without any fear.
ദമസ്കോസിൽ അങ്ങനെ ഒരു പ്രശ്നമില്ലായിരുന്നു.
There was no such problem in Damascus.
ഇനി 26 വാക്യത്തിലേക്ക് നമ്മൾ കാണുമ്പോൾ പൗലോസ് ശൗല് യെരുശലേമിലേക്ക് വരുന്നതാണ് നമ്മൾ കാണുന്നത്.
And in verse 26 following we can see that Saul is coming to Jerusalem.
എന്നാൽ ശിഷ്യ 26 വാക്യത്തിൽ നമ്മൾ ഇങ്ങനെയാണ്, എന്നാൽ അവൻ ഒരു ശിഷ്യൻ എന്ന് വിശ്വസിക്കാതെ എല്ലാവരും അവനെ പേടിച്ചു.
And in verse 26 we can see that all were afraid because they were not able to believe that he is a disciple.
പക്ഷേ നോക്കണേ, ഏതൊക്കെ ലീഡേഴ്സ് ആണെന്ന് നോക്കണം. 12 അപ്പോസ്തലന്മാർ എല്ലാവരും ഉണ്ട്, അഭിഷേകം പ്രാപിച്ച ഒത്തിരി പേരുണ്ട്, പക്ഷെ അവർക്കാർക്കും പൗലോസിന്റെ മാനസാന്തരത്തെ അക്സെപ്റ്റ് ചെയ്യുവാനോ അവന്റെ അവനെ ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യുവാനോ പറ്റിയിരുന്നില്ല.
Please note, these are the apostles who are filled with the Holy Spirit, but still they were not able to really accept Saul.
ഈ സഭയ്ക്ക് പൗലോസിനെ ശൗലിനെ പരിചയപ്പെടുത്തി കൊടുക്കുന്നത്
ബർണബാസാണ്.
പരിശുദ്ധാത്മാവ് ദമസ്കോസിൽ എന്തു ചെയ്തു, അതേ കാര്യം ഇവിടെ ബർണബാസ് യെരുശലേം സഭയിൽ
ചെയ്യുകയാണ്.
യേശുവിനോട് കൂടെ 3.5 നടന്ന ശിഷ്യന്മാരെക്കാളും ഉപരിയായി ഈ ശൗലിനെ മനസ്സിലാക്കുവാൻ ഈ ബർണബാസിന് സാധിച്ചു.
And only Barnabas was able to understand Paul better than the disciples who walked with Jesus for 3.5 years.
ഈ അപ്പോസ്തലന്മാരെ സംബന്ധിച്ചോളം പാസ്റ്റിന്റെ പഴയതിന്റെ ഭൂതകാലത്തിന്റെ പേടിയുള്ളവരായിരുന്നു ഈ അപ്പോസ്തലന്മാരെല്ലാവരും തന്നെ.
The apostles were afraid about the past.
പക്ഷെ ബർണബാസിനെ സംബന്ധിച്ചോളം past is past. കഴിഞ്ഞ കാലങ്ങൾ കഴിഞ്ഞ കാലങ്ങൾ. പൗലോസിന്റെ എന്താണ് ഫ്യൂച്ചറിൽ ദൈവം എങ്ങനെയാണ് ഉപയോഗിക്കുവാൻ പോകുന്നതെന്ന് കണ്ട വ്യക്തിയായിരുന്നു ബർണബാസ് എന്ന് പറയും.
But as for Barnabas, past was past is past and what the Holy Spirit is going to do in the future he was able to see.
അടുത്ത തലമുറയിൽ എന്താണ് ദൈവം പൗലോസിലൂടെ ചെയ്യുന്നതെന്നുള്ളതിനെക്കുറിച്ച് വ്യക്തമായി അറിയാവുന്ന വ്യക്തിയായിരുന്നു ബർണബാസ്.
Barnabas was able to envision what the Holy Spirit is going to do in the next generation.
ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരു അനുഭവം പറയട്ടെ.
Let me tell my one of my experiences.
1996 ഞാൻ സെമിനാരിയിൽ പഠിക്കുന്നത് ഉപേക്ഷിച്ച് നോർത്ത് ഇന്ത്യയിൽ പോയി.
In 1996 I left seminary and went to the North India.
ഞാൻ അവിടെ 2 ഞാൻ ഇനിയും ബൈബിൾ കോളേജിലോ കേരളത്തിലോട്ടോ ഞാൻ ഒരിക്കലും വരത്തില്ല എന്ന് പറഞ്ഞാണ് നോർത്ത് ഇന്ത്യയിൽ പോയത്.
I went to North India telling that I will not return to Kerala or to the seminary.
ഞാൻ അവിടെ വർക്ക് ചെയ്തിരുന്നപ്പോൾ എന്റെ സഭയിലെ എന്റെ മെന്റർ എന്നെ തിരിച്ചു വിളിപ്പിച്ചു. കേരളത്തിലേക്ക് വരാൻ പറഞ്ഞു.
When I was in North, my mentor in Kerala called me back.
ഞാൻ എന്നും ഒരു മെന്ററിനോട് എന്നും ഞാൻ അദ്ദേഹത്തോട് ഇന്നും ഞാൻ പ്രാർത്ഥിക്കുവാൻ സമയം എടുക്കുന്നത് ഉപസിക്കാനും പ്രാർത്ഥിക്കാനും അദ്ദേഹത്തോട് കൂടെ സമയം എടുക്കാറുണ്ട്.
ഈവൻ ടുഡേ ഐ സ്പെൻഡ് ടൈം വിത്ത് മൈ മെന്റർ ഇൻ പ്രേയിങ് ടുഗദർ ആൻഡ് ഫാസ്റ്റിംഗ് ടുഗദർ.
അദ്ദേഹത്തിന്റെ വാക്കുകൾ ഞാൻ വളരെ സീരിയസ് ആയിട്ട് മറ്റെല്ലാവരെക്കാളും ഞാൻ സീരിയസ് ആയിട്ട് ഇന്നും എടുക്കാറുണ്ട്.
ഐ ടേക്ക് ഹിസ് വേർഡ്സ് വെരി സീരിയസ്ലി.
ഇദ്ദേഹം എന്നെ വിളിച്ചിട്ട് എന്റെ പാസ്റ്ററിനെ വിളിച്ചിട്ട് എന്നോട് കൂടെ ഇരുന്ന് രണ്ടു ദിവസം ഉപവസിച്ചു.
And my pastor called me and we sat together for prayer for 2 days.
Adeham vannatte ennod ingane paranju.
He said to me,
John BD kaliyum MTH kaliyum John PhD in complete cheyyu.
He said to me, John, you will complete your BD, you will complete your MTH and also your doctoral program, doctorate.
Adeham 10th class maatrame pass aayittullu.
And my mentor has studied only up to 10th standard.
പക്ഷെ ഞാൻ എന്തായി തീരുമെന്ന് ദൈവം അദ്ദേഹത്തിന് ഒരു കാഴ്ചപ്പാട് കൊടുത്തിട്ടുണ്ടായിരുന്നു.
But my mentor was given a vision about what I will become.
ഞാൻ എന്നും മെന്ററിന് കീഴ്പ്പെട്ടതുകൊണ്ട് മാത്രമാണ് ഞാൻ തിരിച്ച് സെമിനാരിയിൽ പോയി പഠിക്കുവാനിടയായത്.
Just because I heeded to the words of my mentor, I went back to the seminary.
ഞാൻ ഇന്നായിരിക്കുന്ന എന്താണെന്ന് ചോദിച്ചാല് അങ്ങനെ ഒരു മെന്റർ എന്റെ ജീവിതത്തില് എന്റെ ഞാൻ എന്തായി തീരുമെന്നറിയുന്നതായ ഒരു മെന്റർ എന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നത്
കൊണ്ടാണ്. I am brought to God's will and purposes today and what I am today is because of the vision that my mentor had.
അദ്ദേഹം അന്ന് എന്നെ അങ്ങനെ നയിച്ചില്ലായിരുന്നെങ്കിൽ ഞാൻ ഇന്ന് ഈ സ്ഥിതിയിലല്ലായിരുന്നു ഞാൻ ആയിരിക്കേണ്ടത്.
Had him not been leading me in that way, I wouldn't have come in this position today.
ഞാൻ ഇവിടെ ബർണബാസിനെ കാണുകയാണ്.
I see a Barnabas here.
താൻ തന്റെ പാസ്റ്റല്ല നോക്കിയത്, എന്ത് പൊട്ടൻഷ്യൽ ദൈവം ഇദ്ദേഹത്തിൽ ഉണ്ട്, ഇദ്ദേഹത്തിൽ ദൈവം ഏൽപ്പിച്ചിട്ടുണ്ട് എന്ന് കാണുവാൻ കഴിഞ്ഞതായ ഒരു വ്യക്തിയായിരുന്നു ബർണബാസ്.
Barnabas was able to see not the past but what the Holy Spirit has in store for Paul. He was able to envision it.
മാത്രമല്ല, വേണമെങ്കിൽ ഇങ്ങനെ പറയാം, പൗലോസിനെ കർത്താവിൽ വളർത്തിയതിന്റെ മെന്റർ എഴുതി വെച്ചിട്ടില്ല എങ്കിലും ബർണബാസിന് ഒരു നല്ല റോൾ ഉണ്ടെന്ന് തന്നെ പറയാം.
We can say that it was Barnabas who helped Paul to grow in Christ.
അങ്ങനെ ഇങ്ങനെ വേണമെങ്കിൽ നമുക്ക് പറയാം, പൗലോസിന്റെ മെന്റർ ആയിരുന്നു ബർണബാസ്.
We can almost say like this, Barnabas was the mentor for Paul.
ഇനി മാത്രമല്ല, അടുത്ത ഇവിടെ പൗലോസ് ഒരു വ്യക്തി ആദ്യം 4-ാം അധ്യായത്തിൽ തന്റെ തന്നെ ഡിസിപ്ലിൻ ഡിസൈപ്പിൾഷിപ്പിനെ കുറിച്ചാണ് 4-ാം അധ്യായത്തിൽ കാണുന്നതെങ്കിൽ,
ഇൻ ചാപ്റ്റർ 4 വി കാൻ സീ ദ ഡിസൈപ്പിൾഷിപ്പ് ഓഫ് ബർണബാസ്.
ഹി ഹിംസെൽഫ് ബികേം ഹൗ ഹി ഹിംസെൽഫ് ബികേം എ ഡിസൈപ്പിൾ
ആൻഡ് വി കാൻ ഫൈൻഡ് ദാറ്റ് ഹൗ ബർണബാസ് ബികേം എ ഡിസൈപ്പിൾ.
9-ാം അധ്യായത്തിൽ എങ്ങനെ പൗലോസിനെ ഒരു ഡിസൈപ്പിൾ ആക്കിയെന്നാണ് 9-ാം അധ്യായത്തിൽ കാണുന്നത്.
In chapter 9 we can see how Barnabas made Paul a disciple.
ഇനിയും 11-ാം അധ്യായത്തിലെ how he mended a church, ഒരു സഭയെ എങ്ങനെ കർത്താവിൽ വളർത്തിയതാണ് 11-ാം അധ്യായത്തിൽ കാണുന്നത്.
And we can find how Barnabas mentored a church.
ആ ചരിത്രം പഠിക്കുന്ന എല്ലാവരോടും ഒരു കാര്യം ഞാൻ പറയട്ടെ.
Let me tell one thing to all who are studying history.
പാലസ്തീൻ ക്രിസ്ത്യാനിറ്റി, അന്റിയോക്യൻ ക്രിസ്ത്യാനിറ്റി എന്നിങ്ങനെ രണ്ട് ഗ്രൂപ്പ് ആദ്യ നൂറ്റാണ്ടുകളിൽ ഉണ്ടായിരുന്നു.
ഇൻ ദി ഏർലി സെഞ്ചുറീസ് വി കാൻ ഫൈൻഡ് പാലസ്തീനിയൻ ക്രിസ്ത്യാനിറ്റി ആൻഡ്
അന്റിയോക്യൻ
ക്രിസ്ത്യാനിറ്റി.
പാലസ്തീനിയൻ ക്രിസ്ത്യാനിറ്റിയുടെ യാതൊരു തെളിവുകളും യാതൊന്നും തന്നെ നമ്മുടെ കയ്യിൽ നിന്ന് ലഭിച്ചിട്ടില്ല.
ആൻഡ് വി ഡോണ്ട് ഹാവ് എനി പ്രൂഫ് ഓഫ് പാലസ്തീനിയൻ ക്രിസ്ത്യാനിറ്റി ടുഡേ.
എന്തെങ്കിലും ന്യൂ ടെസ്റ്റമെന്റ് ഉൾപ്പെടെ എല്ലാ കാര്യവും നമ്മൾക്ക് ലഭിക്കുവാൻ ഇടയായി തീർന്നത് ആന്റിയോക്യൻ ക്രിസ്ത്യാനിറ്റി കൊണ്ട് മാത്രമാണ്.
And we have all the proof of Christianity from the Antiochian Christianity.
പുതിയ നിയമ സഭകളുടെ എല്ലാ ഡോക്യുമെന്റ്സും നമ്മൾക്ക് ലഭിക്കുവാൻ ഇടയായി തീർന്നത് അന്ത്യോക്യ സഭയിൽ നിന്നുള്ളതാണ്.
And we receive all the documents from the Antiochian Christianity.
ഈ സഭ ആരാ സ്ഥാപിച്ചത്?
Who established this church?
We don't have any clue. ഒരു ക്ലൂവും അപ്പോസ്തല പ്രവൃത്തി 11-ാം അധ്യായത്തിൽ തരുന്നില്ല.
And we don't have any clue from chapter 11.
ഒരു ലീഡറും അല്ല ഇതിനെ സ്ഥാപിച്ചത്.
We cannot find a leader establishing it.
ചെതറി പോയ കുറെ പേര് സുവിശേഷം പറഞ്ഞു.
And gospel was shared to a scattered group of people.
11-ാം അധ്യായത്തിന്റെ 19 മുതലുള്ള വാക്യങ്ങളിൽ നമ്മൾ കാണുന്നുണ്ട്, ഉപദ്രവം ഹേതുവാൽ ചെതറി പോയവർ പല പ്രദേശങ്ങളിൽ പോയി പല പ്രദേശങ്ങളിലേക്ക് സഞ്ചരിക്കുന്നതായി.
And in chapter 11 verse 19 we can find that the persecuted people are scattered across.
അവരെ കർത്താവിനെ കർത്താവിലേക്ക് അനേകരെ കർത്താവിലേക്ക് നയിക്കുന്നതായി കാണുന്നു.
And many are led to the Lord.
അവിടെ അവരാൽ സ്ഥാപിച്ചതായ ഒരു സഭയാണ് അന്ത്യോക്യ സഭ.
There by these scattered people the church in Antioch is established.
ഇങ്ങനെ ഒരു സഭ ഉണ്ടാക്കിയപ്പോൾ അപ്പോസ്തലന്മാർ ആദ്യം പറഞ്ഞയക്കുന്നത് ബർണബാസിനെയാണ്.
When such a church is formed there the apostles are sending first Barnabas.
അവരെ കുറിച്ചുള്ള 22-ാം വാക്യം അവരെ കുറിച്ചുള്ള ഈ വർത്തമാനം യെരുശലേമിലെ സഭയുടെ ചെവിയിൽ എത്തിയപ്പോൾ അവർ ബർണബാസിനെ അന്ത്യോക്യയോളം പറഞ്ഞയച്ചു.
Verse 22 of 11 chapter 11 news of this came to the ears of the church in Jerusalem and they sent Barnabas to Antioch.
Antioch എന്ന് പറയുന്ന അന്ത്യോക്യ സഭയെ മെന്റർ ചെയ്ത് അല്ലെങ്കിൽ ഇന്ന് കാണുന്നതായ ക്രിസ്ത്യാനിറ്റി ലഭിക്കുവാൻ ഇടയായി തീർന്നതായ ഒരു സഭയെ മെന്റർ ചെയ്തതായ വ്യക്തിയാണ് ബർണബാസ്.
Barnabas is one who mentored a church which paved way for us to get all the documents about Christianity of those times.
Barnabas nokkaname sabhaye kurichu namakku onnum ariyathillengil thaneyum valare contribution sabhay namalku ven thannathaya oru sabhayayi theernu Antiochia.
And this church in Antioch became a church which had contributed tremendously towards us.
മാത്രമല്ല 13-ാം അധ്യായത്തിൽ നമ്മൾ വരുമ്പോഴത്തേന് ലോകത്തിലെ നാനാഭാഗങ്ങളിലേക്കും സുവിശേഷം അറിയിക്കുവാൻ ഇടയായി തീർന്നത് അന്ത്യോക്യ എന്നുള്ള സ്ഥലത്തെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് പിന്നീട് നടക്കുവാൻ ഇടയായി തീരുന്നത്.
And we can see that Antioch became one of the greatest centers from where the rest of the world received the gospel.
മാത്രമല്ല അന്ത്യോക്യ സഭയിൽ വെച്ച് ബർണബാസ് മെന്റർ ചെയ്തതായ സഭയിൽ വെച്ചാണ് ക്രിസ്ത്യന്മാർക്ക് ക്രിസ്ത്യാനികൾ എന്ന പേരുണ്ടാകുവാൻ
ഇടയായിട്ട്
ക്രിസ്ത്യാനി 11-ാം അധ്യായത്തിന്റെ ആക്സ് ചാപ്റ്റർ 11:26 26-ാം വാക്യത്തിൽ കാണുന്നു ആദ്യം അന്ത്യോക്യയിൽ വെച്ച് ശിഷ്യന്മാർക്ക് ക്രിസ്ത്യാനികൾ എന്ന പേരുണ്ടായി.
And in verse 26 we can find that it was in Antioch that the disciples were first called Christians.
ഇനിയും ഇത് മാത്രമല്ല ഈ സഭയുടെ പ്രത്യേകത 13-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ആ സഭയുടെ പ്രത്യേകത പിന്നെയും നമ്മൾ കാണുന്നുണ്ട്.
We can see the peculiarities of this church in chapter 13.
അവിടെ പ്രവാചകന്മാരുണ്ടായിരുന്നു.
There were prophets in the church.
അവിടെ ടീച്ചേഴ്സ് ഉപദേഷ്ടാക്കന്മാരുണ്ടായിരുന്നു.
There were teachers.
അവര് മറ്റ് സഭകൾക്ക് ദാനധർമ്മങ്ങൾ കൊടുക്കുന്നതായ സഭയായിരുന്നു.
They involved in charity and sharing with others.
അവരെ കുറിച്ച് ഇങ്ങനെയാണ് 2-ാം വാക്യത്തിൽ എഴുതിയിരിക്കുകയാണ് അവർ ആരാധിക്കുന്ന സഭയായിരുന്നു.
In verse 2 we can find that they were a worshiping community.
മാത്രമല്ല അവർ ഉപവസിക്കുന്നതായ സഭയായിരുന്നു.
They were a fasting community.
മാത്രമല്ല പരിശുദ്ധാത്മാവ് പറയുന്നത് മനസ്സിലാക്കുവാൻ സെൻസിറ്റീവ് ആയിട്ടുള്ള സഭയായിരുന്നു.
And they were very sensitive to what the Holy Spirit.
എന്തുകൊണ്ടാണെന്ന് അറിയാമോ? പരിശുദ്ധാത്മാവ് നിറഞ്ഞതായ ബർണബാസ് മെന്റർ ചെയ്തതായ ഒരു സഭ.
Do you know why Barnabas, the one who was filled with the Holy Spirit, was in the church?
നമ്മൾ ലീഡർഷിപ്പിൽ എല്ലാവരും പഠിക്കാറ് പലപ്പോഴും ഞാൻ ഉൾപ്പെടെ പഠിക്കുന്നത് പൗലോസിനെയും പത്രോസിനെയും അങ്ങനെയുള്ളവരെ ആയിരിക്കുമ്പോൾ അതിനേക്കാളിൽ എത്രയോ കോൺട്രിബ്യൂഷൻ നടത്തിയതായ ഈ ബർണബാസ് പലപ്പോഴും നമ്മൾ പഠിക്കുവാൻ
മറന്നുപോയിരിക്കുകയാണ്. The right model of leadership.
മാത്രമല്ല 14-ാം അധ്യായത്തിന്റെ 14-ാം വാക്യത്തിൽ വളരെ കൃത്യമായി പറയുന്നുണ്ട് ബർണബാസ് ഈസ് ആൻ അപ്പോസ്റ്റൽ അപ്പോസ്തലനായ ബർണബാസ് എന്നാണ് 14-ാം അധ്യായത്തിന്റെ 14-ാം വാക്യത്തിൽ പറയുന്നത്.
And in chapter 14 verse 14 we can see very clearly that it was an apostle. Barnabas was an apostle.
14-ാം അധ്യായം വരെ നമ്മൾ വായിക്കുകയാണെങ്കിൽ മിക്കവാറും എല്ലായിടത്തും പൗലോസിനെ വളരെ അധികം ഒന്നും കാണുന്നില്ല. മിക്കവാറും എല്ലായിടത്തും നമ്മൾ കാണുന്നത് ബർണബാസിനെയാണ്.
Until chapter 14 we don't see Paul much in scene. It was Barnabas who is more in scene.
പക്ഷേ 15-ാം അധ്യായത്തിൽ ഒരു ലീഡർഷിപ്പ് ട്രാൻസിഷൻ ഉണ്ടാകുകയാണ്.
But in chapter 15 we can see a transition in leadership.
14-ാം അധ്യായത്തിന്റെ 15-ാം അധ്യായത്തിന്റെ 34 മുതലുള്ള വാക്യങ്ങൾ
chapter 15:34 onwards, let us read.
എന്നാൽ പൗലോസും ബർണബാസും അന്ത്യോക്യയിൽ പാർത്ത്
after but Paul and Barnabas remained in Antioch and there with many others
നോക്കണേ അതിനു മുൻപ് എഴുതിയിരിക്കുമ്പോൾ പലയിടത്ത് 14 മതി ചിലയിടത്തൊക്കെ എഴുതിയിട്ടുണ്ടെങ്കിലും ഇവിടെ മുതൽ എഴുതുന്ന ഉടനെ പേരിനകത്തൊരു വ്യത്യാസം ആദ്യം വരുന്നത് പൗലോസ് ആയി തീർന്നിരിക്കുകയാണ്
until chapter 15 we can see this order Barnabas and Paul but here we can see another order Paul and Barnabas
പൗലോസും ബർണബാസും കൂടെ കർത്താവിന്റെ വചനം പട്ടണം തോറും പിന്നെയും ചെന്ന് സഹോദരന്മാർ എങ്ങനെ ഇരിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് അവർ പോയിക്കൊണ്ടേയിരിക്കുന്നത് നമ്മൾ കാണുന്നു
Here we can see Paul's name is first appearing Paul and Barnabas they are going into different places and sharing the word of the Lord
ഞാൻ 35 മുതലുള്ള വാക്യങ്ങൾ കൂടെ നമ്മൾ ഒന്ന് നോക്കിയിട്ട് ഞാൻ ഈ മെസ്സേജ് അവസാനിപ്പിക്കാം
Let us concentrate on these verses starting from 35 and then I will conclude my message.
ഇവിടെ പൗലോസും ബർണബാസും കൂടെ ഉണ്ടാകുന്ന ഒരു കോൺഫ്ലിക്റ്റ് രണ്ടുപേരും തമ്മിൽ ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ് ഇവിടെ കാണുന്നത്.
Here we can see a conflict between Paul and Barnabas.
കുറേ നാൾ കഴിഞ്ഞിട്ട് പൗലോസ് ബർണബാസിനോട് നാം കർത്താവിന്റെ വചനം അറിയിച്ച പട്ടണം തോറും പിന്നെയും ചെന്ന് സഹോദരന്മാർ എങ്ങനെ ഇരിക്കുന്നു എന്ന് നോക്കാ എന്ന് പറഞ്ഞു.
Chapter 15:36 onwards After some days Paul said to Barnabas come let us return and visit the believers in every city where we proclaimed the word of the Lord and see how they are doing
ഇന്നലെ വരെ ഒന്നാമനായി ഇരുന്ന ബർണബാസ് ഇന്ന് രണ്ടാമനാകുവാൻ യാതൊരു മടിയുമില്ല
Barnabas was the first until yesterday and today he don't have any problem in becoming the second
നമ്മൾ ലീഡർഷിപ്പ് ട്രാൻസിഷൻ എന്ന് പറയുന്നത് നമ്മൾ പതുക്കെ ഡിസോൾവ് ആയി തീരുന്നതാണ് നമ്മൾ അലിഞ്ഞലിഞ്ഞില്ലാതെയായി തീരുന്നതിലാണ് ലീഡർഷിപ്പ് ട്രാൻസിഷൻ ഇരിക്കുന്നത്
there is a great factor in leadership transition that we or the I dissolves and we become non-existent
ഇന്നത്തെ കമ്മ്യൂണിറ്റി എല്ലാം പഠിപ്പിക്കുന്നത് ഒന്നാമനായി തീരണമെന്നാണ് എല്ലാവരും പഠിപ്പിക്കാറുള്ളത്
and present world pattern is this that you be the first
successful ഒന്നാമനായി തീരാനാണ് എല്ലായിടത്തും പഠിപ്പിക്കാറുള്ളത്
success is
is the mantra
yeah success and being first is the mantra of the present times
രണ്ടു പേര് ഒരു സന്ധ്യാ സമയത്ത് കാട്ടിലൂടെ നടന്നു പോവുകയായിരുന്നു
once two persons were walking on the woods
ഇങ്ങനെ ഇരിക്കുമ്പോൾ ഒരു വ്യക്തി പെട്ടെന്ന് അവിടെ നിന്നു
and one person stood there
അദ്ദേഹത്തിന്റെ ഷൂസിന്റെ ലേസ് എല്ലാം ഇങ്ങനെ ടൈറ്റ് ചെയ്യാൻ തുടങ്ങി
he began to tighten up the lace of his shoes
അന്നേരം പെട്ടെന്ന് മറ്റേ വ്യക്തി ചോദിച്ചു നീ എന്തിനാടാ ഇപ്പോൾ നിന്റെ ഷൂസിന്റെ ലേസ് എല്ലാം ടൈറ്റ് ചെയ്യുന്നതെന്ന്
and the other person asked why are you tightening your lace
ഞാൻ പറഞ്ഞു നീ അങ്ങോട്ട് ഒന്ന് നോക്കാൻ പറഞ്ഞു
and that person said just look there
ഞാൻ പറഞ്ഞു ആ എന്താണെന്ന് ചോദിച്ചു നീ അവിടെ ഒരു കടുവ നിൽക്കുന്ന കണ്ടോ എന്ന് ചോദിച്ചു
and he asked what is the problem and then the other person said see do you find a tiger there
കടുവ നിൽക്കുന്ന കണ്ടു അതുകൊണ്ട് നീ എന്തിനെ ഷൂസിന്റെ ലേസ് ടൈറ്റ്
ചെയ്യുന്നത്
ഞാൻ സ്പീഡിൽ ഓടാൻ വേണ്ടിയാണ്
ഐ വോണ്ട് ടു റൺ ഫാസ്റ്റ്
മറ്റേ പറഞ്ഞു എടാ മണ്ട നിനക്കറിയത്തില്ലയോ നീ ഓടിയ 60 കിലോമീറ്റർ സ്പീഡ് ഈ ടൈഗർ കടുവയ്ക്ക് വേണമെങ്കിൽ 120 കിലോമീറ്റർ സ്പീഡിൽ ഓടാവാം
Oh, don't be foolish. Don't you know that even if you tighten your lace and if you run fast, how fast can you run? The tiger is much faster, maybe 120 kilometer, in speed.
And then idhem parna, adhe enikku ariyam.
Yeah, that I know that.
Pakshe enikku kadivekkalil speedil odanda, enikku ninnekkalil speedil odiyamadiyo.
I know that, but I may not be able to run faster than the tiger, but I just want to run faster than you.
Pakshe ninne kaduva pidichu kaniya pinne njan rakshapettu odullo.
I can save myself once the tiger gets hold of you.
നമ്മളെല്ലാവരും ഒന്നാമനാകുവാനുള്ള ഒരു ഓട്ടത്തിലാണ് നമ്മളെല്ലാവരും നടക്കുന്നത് ദൈവം നമ്മൾ ഒന്നാമനാകുവാനുള്ള ഒരു ഓട്ടത്തിലല്ല ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്
God has not called us to run first.
നമ്മളെ ദൈവം വിളിച്ചിരിക്കുന്നത് വിശ്വസ്തനാകുവാൻ വേണ്ടിയാണ്
God has called us to be faithful.
ദൈവം പരിശുദ്ധാത്മാവിനോട് സെൻസിറ്റീവ് ആയിട്ട് മുന്നേറാനാണ് ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്
God has called us to progress our Christian life. Being sensitive to the Holy Spirit.
Veriga krushikapeduga idinu vendiyana deivam nammale vilichirikkunnu.
Come be crucified for this God is calling us.
Dasanayi theeruvanana deivam nammale vilikkunnu.
God is calling us to be a servant.
നമ്മള് നമ്മളുടെ ജീവിതത്തിന് ശേഷമല്ല, ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അടുത്ത തലമുറയിലേക്ക് നമ്മൾ ദൈവികത പങ്കുവയ്ക്കുന്നവരായി തീരണം നമ്മൾ.
Not only after not after our death, but even as we are alive, we need to pass on that leadership into the hands of the next generation.
ഇവിടെ ബർണബാസും പൗലോസും കൂടെ ഇത് കഴിഞ്ഞിട്ട് രണ്ടുപേരും തമ്മിൽ ഒരു വാദം ഉണ്ടാകുകയാണ്.
We can find here there is an argument between Paul and Barnabas.
ബർണബാസിനെ മർക്കോസിനെ മർക്കോസ് എന്ന യോഹന്നാനെ കൂട്ടിക്കൊണ്ട് പോകുവാൻ ബർണബാസ് ഇച്ഛിച്ചു.
Barnabas wanted to take along Mark.
പൗലോസോ പാംഫുലിയയിൽ നിന്ന് തങ്ങളെ വിട്ടുപോയ പ്രവൃത്തിക്ക് വരാതെ പോയവനെ കൂട്ടിക്കൊണ്ട് പോരുന്നത് യോഗ്യമല്ല എന്ന് പറഞ്ഞു.
But Paul decided not to take with them one who had deserted them in Pamphylia.
ഇങ്ങനെ ഇവർ തമ്മിൽ ഒരു വലിയ ഉഗ്രവാദമുണ്ട്.
And there was a great disagreement between both.
രണ്ടുപേരും വേർപിരിഞ്ഞു.
And they separated.
പൗലോസ് ശീലാസിനെ വിളിച്ചു.
Paul called Silas.
ആരുടെ ഭാഗത്താണ് പ്രശ്നം?
In whose part is the problem?
ellavarum pettanna paulosine innum prasangikkunna ellavarum paulosine kurichu parayunnathe njan kettattullu.
I have heard only people talking about Paul in this.
Pakshe njan valare careful aayittu Barnabasinte character padichitte ee bhagathekku varukayanu.
But I was just studying the character of Barnabas, and when we check this portion,
പൗലോസിന്റെ ഒരു പ്രശ്നം ഞാൻ ഇവിടെ പറയട്ടെ.
Let me tell one of the problems of Paul.
ഞാൻ ഒരു വളരെ സിമ്പിൾ ഉദാഹരണത്തിലൂടെ അങ്ങ് പറയാം.
Let me tell it with an example.
കൊല്ലത്ത് നിന്ന് തിരുവനന്തപുരത്തേക്ക് ഒരു സൂപ്പർ ഫാസ്റ്റ് പോകുന്നു.
There is a super fast going from Kollam to Trivandrum.
ഈ സൂപ്പർ ഫാസ്റ്റ് കൊല്ലം വിട്ടാൽ ആദ്യത്തെ സ്റ്റോപ്പ് കൊട്ടിയത്ത് മാത്രമേ ഉള്ളൂ.
The super fast has the stop only in Kottayam. First stop in Kottayam.
പക്ഷെ ഒരു മനുഷ്യൻ പഴയാറ്റിൻകുഴിയിൽ ആയപ്പോഴത്തേന് ഇറങ്ങി പെട്ടെന്ന് വന്നപ്പോഴത്തേന് കൈ കാണിച്ചു. ബസ് സ്റ്റാൻഡ് വരെ പോകാൻ സമയം കിട്ടില്ല, അതുകൊണ്ട് പഴയാറ്റിൻകുഴിയിൽ വന്നപ്പോൾ ഈ സൂപ്പർ ഫാസ്റ്റിന് കൈ കാണിച്ചു. കൈ കാണിച്ചപ്പോഴത്തേന് ഈ ഡ്രൈവർ കരുണയുള്ള ഡ്രൈവർ ആയതുകൊണ്ട് നിർത്തി ഇദ്ദേഹത്തെ ബസ്സിൽ കയറ്റി.
When he showed his hand towards the super fast, the driver was very kind and he stopped the bus.
ഇദ്ദേഹം കയറി, ഇദ്ദേഹത്തിന് കയറി ഫ്രണ്ട് സീറ്റിൽ ഇരിക്കാൻ ഒരു സ്ഥലം കിട്ടി.
And this man entered the bus and sat in the front seat.
അദ്ദേഹം പോകുന്ന വഴിക്ക് ഇദ്ദേഹം സൂപ്പർ ഫാസ്റ്റ് ആണ്, ഇദ്ദേഹത്തിന് രാവിലെ തിരുവനന്തപുരത്ത് ജോലിക്ക് ചെല്ലണം.
And this person has seated himself in the super fast and he wants to somehow reach Thiruvananthapuram very fast.
പക്ഷേ ഇദ്ദേഹം പോകുന്ന വഴിക്കല്ല ഈ സൂപ്പർ ഫാസ്റ്റിന്റെ പരിപാടിയല്ല കാണിക്കുന്ന, ഈ ഡ്രൈവർ കാണുന്ന എല്ലായിടത്തും നിർത്തുവാൻ തുടങ്ങി.
And the problem is the driver is stopping every here and there.
കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനെ ഫ്രണ്ടിൽ ഇരുന്നേക്കുന്ന ഇദ്ദേഹം ഈ ഡ്രൈവറോട് എന്നത് ദേഷ്യപ്പെടുകയാണ്.
And this man who is seated in the front seat began to be irritated and he began to talk to the driver.
ഇത് സൂപ്പർ ഫാസ്റ്റ് ആണെന്ന് അറിയത്തില്ലയോ, കാണുന്ന എല്ലായിടത്തും നിർത്താനുള്ളതല്ല എന്ന് തങ്ങൾക്ക് അറിയത്തില്ലയോ.
And this man began to tell advise the driver, don't you know that this is super fast and why are you stopping everywhere?
ഇദ്ദേഹം മറന്നുപോയ ഒരു കാര്യമുണ്ട്.
There is one thing that this person forgot.
ഇദ്ദേഹം ഈ ബസ്സിൽ കയറുവാൻ ഇടയായി തീർന്നത് ഇങ്ങനെ ഈ ഡ്രൈവർ നിർത്തിയത് കൊണ്ടാണ്.
He was also able to enter this super fast from Palayattankuzhi just because the driver was gracious to stop.
ഇതേ കാര്യം തന്നെയാണ് ബർണബാസിന്റെ ഇതിൽ നമ്മൾ കാണുന്നത്.
The same thing we find in the incident of Barnabas.
മർക്കോസിന്റെ ജീവിതത്തിൽ പ്രശ്നമുണ്ട്, ശരിയാണ്.
There was problem in the life of Mark.
ഇതേപോലെ പണ്ട് പ്രശ്നമുള്ള ഒരു വ്യക്തിയായിരുന്നു പൗലോസും.
Paul was also a person who had very similar problem just like Mark earlier.
Past kandatte Paulos ivide criticize cheyyukayanu.
Seeing the past, Paul is criticizing here.
Pakshe Barnabas kandathu idehathinte past alla, idehathinte future ayirunnu.
Barnabas again is not looking at the past, but again, he is looking at the future of Mark.
എന്താണ് ദൈവം മർക്കോസിലൂടെ ചെയ്യാൻ പോകുന്നത് എന്നുള്ളതാണ് ബർണബാസ് കണ്ടത്.
Barnabas was able to see what God would do through the life of Mark in future.
ഇവിടെ ബർണബാസ് മർക്കോസിനെ ഉപേക്ഷിച്ചായിരുന്നെങ്കിൽ നമ്മൾക്ക് തീരാ നഷ്ടമായിരുന്നു ഉണ്ടാകുന്നത്.
If Barnabas had left Mark, we would have had a great loss.
കാരണം ആദ്യം യേശുക്രിസ്തുവിന്റെ ജീവചരിത്രം എഴുതിയ വ്യക്തിയാണ് മർക്കോസ്.
Mark is the one who first wrote the history, the gospel of the life of Jesus.
നമ്മൾക്ക് യേശുവിന്റെ ജീവചരിത്രം എന്ന് ലഭിക്കുവാൻ ഇടയായി തീർന്നത് ഈ ബർണബാസ് എന്ന വ്യക്തി പാസ്റ്റ് നോക്കാതെ, തന്റെ കഴിഞ്ഞ കാലങ്ങൾ എങ്ങനെയാണെന്ന് നോക്കാതെ മെന്റർ ചെയ്യുവാൻ തയ്യാറായി തീർന്നത് കൊണ്ടാണ് യേശുവിന്റെ ജീവചരിത്രം പോലും നമ്മൾക്ക് ലഭിക്കുവാൻ ഇടയായിരുന്നു.
We received the life and gospel of Mark just because Barnabas was ready to forget the past, but since he had the vision to see what Mark would do in the future.
മാത്രമല്ല നമ്മൾക്കെല്ലാവർക്കും അറിയാം ഇന്ന് ഇന്നത്തെ പണ്ഡിതാക്കൾ എല്ലാം പറയുന്ന മാർക്കിന്റെ ഇൻഫ്ലുവൻസിലാണ് മത്തായിയുടെ സുവിശേഷവും ലൂക്കോസിന്റെ സുവിശേഷവും എഴുതുവാൻ ഇടയായിട്ടിരുന്നു.
The scholar, present New Testament scholarship agrees that Mark is a foundational document from which other sources have derived their content.
അങ്ങനെ നോക്കുകയാണെങ്കിൽ പുതിയ നിയമത്തിലെ ഗോസ്പെൽസ് എല്ലാം എഴുതുവാൻ ഇടയായി തീർന്നത് മാർക്കോസ് എന്ന ഒരു വ്യക്തിയുടെ ഇൻഫ്ലുവൻസിലാണ്.
We can say that it was Mark who influenced others to write about the life of Jesus.
നോക്കണേ പുതിയ നിയമത്തിന്റെ ചരിത്രം ഒന്ന് എടുത്തു നോക്കണേ.
Let us see the history of New Testament.
ഇന്ന് കാണുന്നതായ സഭയെക്കുറിച്ചുള്ള ആദിമ സഭയെക്കുറിച്ചുള്ള എല്ലാ ഡോക്യുമെന്റും കിട്ടിയത് അന്ത്യോക്യ സഭയിൽ നിന്നാണ്.
All the documents that we have today is from the Antiochian church.
ലോകത്തിൽ എല്ലായിടത്തേക്കും സുവിശേഷം പോയത് അന്ത്യോക്യ സഭയിൽ നിന്നാണ്.
It was from Antiochian church that the gospel went to the rest of the world.
പൗലോസ് എന്ന വ്യക്തിയെ മെന്റർ ചെയ്ത ഈ 14 ലേഖനങ്ങൾ ഉണ്ടെങ്കിൽ ഈ 14 ലേഖനങ്ങളും എഴുതിയതിന് മെന്റർ ചെയ്തതായ വ്യക്തി ബർണബാസ് ആണ്.
Paul wrote 14 epistles. It was Barnabas who mentored Paul.
മാത്രമല്ല ഗോസ്പൽ പുതിയ നിയമത്തിലെ ഗോസ്പൽ എല്ലാം എഴുതുവാൻ ഇടയായി തീർന്നത് ഈ ബർണബാസ് കാരണമാണ്.
And we can say that it was because of Barnabas that the Gospels received its the primary document.
Yet he was ready to be the second.
എങ്കിലും താൻ രണ്ടാമനായി തീരുവാൻ തയ്യാറായിരുന്നു.
മറ്റുള്ളവരുടെ മുമ്പിൽ നോക്കുന്ന ഉടനെ ഒരു വലിയ ലീഡർ ആയിട്ട് നമ്മൾ ഇന്നും കാണുന്നില്ല.
We may not see Barnabas as a great leader in front of others.
പക്ഷേ സ്വർഗ്ഗത്തിലെ ദൈവം ഇദ്ദേഹത്തെ ഏറ്റവും ശക്തമായി ഉപയോഗിക്കുവാൻ ഇടയായി തീർന്നു.
But the God of heavens used this person very powerfully.
മറ്റുള്ളവർക്ക് ആശ്വാസമായി തീരുവാൻ ബർണബാസിനെ ദൈവം ഉപയോഗിച്ചു.
God used Barnabas to be an encouragement and consolation for others.
സഭയ്ക്ക് അടിസ്ഥാനമായി തീർന്ന ഒരു യഥാർത്ഥ ലീഡർ ആയിരുന്നു ബർണബാസ്.
Barnabas was a true leader who became a foundational person, a person who laid foundations for the church.
Leadership transitionum ഏറ്റവും നല്ല ഉദാഹരണമാണ് ബർണബാസ്.
And Barnabas is the best example for leadership transition.
നമ്മളുടെ ജീവിതം നമ്മൾ മറ്റുള്ളവർ നമ്മളെ നോക്കിയിട്ട് അവൻ ഒന്നുമില്ലാതെ ആയി തീർന്നു എന്ന് പറയും.
Others may look at us and say that he is just nothing, he became none, invalid.
അല്ലെങ്കിൽ മറ്റുള്ളവർ നോക്കുമ്പോൾ നമ്മൾക്ക് യാതൊരു പ്രസക്തിയും ഇല്ല എന്ന് പറയുമായിരിക്കും.
We may be insignificant in the eyes of others.
പക്ഷേ ഒരു കാര്യമുണ്ട് സ്വർഗ്ഗത്തിൽ ഉള്ള വലിയൊരു പ്രതിഫലം നമ്മൾ മറന്നു പോകരുത്.
But there is one great thing that there is a great reward for us in heaven.
മറ്റാരും കാണാത്തതായ ഫൗണ്ടേഷൻസ് ഇടുവാൻ അടിസ്ഥാനങ്ങൾ ഇടുവാൻ ദൈവം നമ്മളെ വിളിച്ചിരിക്കുകയാണ്.
We are called to lay foundations which others may not see.
ഉപ്പായി തീരുവാൻ ഡിസോൾവ് ചെയ്ത് ഉപ്പായി തീരുവാൻ ദൈവം നമ്മളെ വിളിക്കുകയാണ്.
God is calling us to be the salt which dissolves away.
നമ്മയെ തന്നെ ദൈവത്തിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കാം.
Let us give ourselves into the hands of God.
മറ്റുള്ളവർക്ക് അനുഗ്രഹമായി നിൽക്കുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ.
May God enable us to be a blessing for others.
നമ്മളെ ഓരോരുത്തരെയും ദൈവം ശക്തമായി ഉപയോഗിക്കട്ടെ.
May God use us all powerfully.
Amen. ദൈവം നമ്മളെ ശക്തിയാക്കട്ടെ.
Amen.